بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد وعلى آله وصحبه أجمعين، أما بعد. مسلم أمة ലോകത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, ഈ ഒരു സമയത്ത് സിറിയയിൽ ചില പ്രത്യേക പ്രദേശങ്ങളിൽ ബഷാർ അൽ അസദ് എന്ന അതിക്രമിയായ ഭരണാധികാരിയുടെ ഉപദ്രവങ്ങളിൽ ആ നാട്ടിലുള്ള മുസ്ലിമീങ്ങൾ വലിയ പ്രയാസത്തിലാണ്. അവിടെയുള്ള പലരും അവരുടെ മരണം കാത്തുകൊണ്ട് തങ്ങളുടെ വീടുകളിൽ ഭയത്തോടുകൂടി ജീവിക്കുന്നു. അവിടെയുള്ള ഫിത്നകൾ ശക്തമായി, അവിടെയുള്ള മുസ്ലിം സ്ത്രീകളെ പട്ടാളക്കാർ വളരെ മോശമായി ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ അവരിലെ പുരുഷന്മാരെ അവർ കൊന്നുകളയാണ്. എന്തിനധികം ചില പിതാക്കന്മാർ പണ്ഡിതന്മാരോട് ഫത്വകൾ ചോദിക്കാൻ തങ്ങളുടെ മക്കളെ കൺമുന്നിൽ വെച്ച് പീഡിപ്പിക്കുന്നത് കണ്ടു നിൽക്കാൻ സഹിക്കാതെ മക്കളെ കൊന്നുകളയാൻ അനുവാദമുണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വരെ അവിടെയുള്ള പിതാക്കന്മാർ, അവിടെയുള്ള സഹോദരങ്ങൾ പ്രയാസത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിൽ വിശ്വസിച്ചു എന്നതല്ലാതെ മറ്റൊരു തെറ്റു അവരുടെ മേൽ പറയാനില്ല. സൂറത്തുൽ ബുറൂജിൽ അള്ളാഹു പറഞ്ഞതുപോലെ, അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ വിശ്വസിച്ചു എന്നതല്ലാതെ മറ്റൊരു തെറ്റു അവർ ചെയ്തിട്ടില്ല. അഹ്ലു സുന്നഹ് വൽ ജമാഅയുടെ മാർഗത്തിൽ ഉറച്ചുനിന്നു. ഷിയാഅത്തിന്റെ മാർഗത്തിൽ, റാഫിളത്തിന്റെ മാർഗത്തിൽ സഹാബികളെ ചീത്ത പറയാതെ, അള്ളാഹുവിന്റെ റസൂലിനെ കുറ്റം പറയാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ പ്രമുഖന്മാരായ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമ ഈ പറഞ്ഞ ഇമാമിങ്ങളെ ചീത്ത പറയാതെ സുന്നത്തിന്റെ മാർഗത്തിൽ ഉറച്ചുനിന്നു എന്നതാണ് അവർ കണ്ട ഏക കുറ്റം. അതുപോലെ തന്നെ മ്യാൻമറിൽ, ചൈനയുടെ പരിസര പ്രദേശങ്ങളിലുള്ള മ്യാൻമർ എന്ന പ്രദേശത്ത് അവിടെയുള്ള ബുദ്ധന്മാർ, തനിച്ച കാഫിറുകൾ, അള്ളാഹുവിന്റെ ശത്രുക്കൾ അവിടെയുള്ള മുസ്ലിമീങ്ങളെയും വളരെ ക്രൂരമായ രൂപത്തിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അത് ശക്തമായിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അനേക മുസ്ലിമീങ്ങൾ അവരെ അവിടെ കൊല്ലപ്പെടാൻ, കാണാൻ പറ്റാത്ത രൂപത്തിൽ, കണ്ണുകൊണ്ട് നോക്കാൻ സാധിക്കാത്ത രൂപത്തിൽ, കരളുള്ള ഒരു മനുഷ്യന് പോലും കുറച്ചു നേരം കണ്ടു നിൽക്കാൻ കഴിയാത്ത രൂപത്തിൽ അവിടെയുള്ള മുസ്ലിമീങ്ങൾ പ്രയാസപ്പെടും. ഈ സന്ദർഭത്തിൽ സലഫുകളിൽ ചിലർ പറഞ്ഞതുപോലെ, മല്ലം യഹ്തമ ബിഅംറിൽ മുസ്ലിമീന ഫലൈസ മിൻഹും, മുസ്ലിമീങ്ങളുടെ കാര്യങ്ങൾ അതിൽ പ്രാധാന്യം കൊടുക്കാത്തവർ, അതിന് ഗൌരവം കൊടുക്കാത്തവർ, മുസ്ലിമീങ്ങളുടെ വേദനയിൽ വേദനിക്കാത്തവർ, അവരുടെ പ്രയാസങ്ങളിൽ ദുഃഖിക്കാത്തവർ, അവർ മുസ്ലിമീങ്ങളിൽപ്പെട്ടവരല്ല. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ, നമ്മൾ വലിയ ഞാനത്തിലാണ്. നമ്മുടെ ഈ വീട്ടിൽ ഒരു ബോംബ് ഇപ്പോൾ വന്ന് വീഴുമെന്ന പേടി നമുക്കില്ല. നമ്മളെ ആരെയെങ്കിലും ഇന്ന് രാത്രി വകവരുത്തി കളയുമെന്ന പേടി നമുക്കില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഏറ്റവും വലിയ അനുഗ്രഹമായ അമന് നിർഭയത്വം നമുക്കുണ്ട്. ഫലിയഅബുദ് റബ്ബ ഹാദൽ ബൈത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. ഭയത്തിൽ നിന്നുള്ള നിർഭയത്വം എന്നത് ഏറ്റവും വലിയ നിഅമത്താണ്. ഖുറൈശികളോട് അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്. ആ നിർഭയത്വം നമുക്ക് ഇവിടെയുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന ഒന്നാമത്തെ കാര്യം പ്രാർത്ഥന എന്നതാണ്. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നതാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അവരെ സാമ്പത്തികമായി സഹായിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ഇത് ഏറ്റവും വലിയ, നമ്മുടെ അടുക്കൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ സഹായിച്ചാൽ മറ്റൊരാൾക്കും തന്നെ നമ്മെ ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ സഹോദരങ്ങൾ അവരാണ് അവിടെ മരിച്ചു കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അവരിൽ പലരെയും നമ്മൾ കണ്ടിട്ടില്ല. അവരുടെ പേര് നമുക്കറിയില്ല. അവരിൽ പലരും ആരാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഒരുമ്മ പെറ്റ ഒരു വാപ്പയുടെ മക്കളായി പിറന്ന സ്വന്തം സഹോദരങ്ങൾ തന്നെയാണ് നമുക്കവരും. അവരുടെ വേദന നമ്മുടെയും വേദനയാണ്. ആ വേദനകളിൽ വേദനിക്കാതിരിക്കാൻ ഒരു മുസ്ലിമിനും സാധിക്കുകയില്ല. ഈ സന്ദർഭത്തിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നത് വളരെ ആവശ്യമാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. അതോടൊപ്പം പല ആളുകളും ചെയ്യുന്ന ഒരു തെറ്റ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സോഷ്യൽ മീഡിയകളിലും മറ്റും അവർ പീഡനം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതിൽ അനേകം അഹാത്തറുകളുണ്ട്, അതിൽ അനേകം പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ആത്മാവുള്ളവയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് പല പണ്ഡിതന്മാരും നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ്. അതോടൊപ്പം തന്നെ അതിനേക്കാൾ ഗൌരവമുള്ളത് മുസ്ലിമീങ്ങളുടെ മനസ്സ് നിരാശയിൽ അകപ്പെടാനും കൂടുതൽ കൂടുതൽ ദുഃഖിക്കാനും മാത്രമാണ് അത്തരം ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് കാരണമാവുക. അത് സഹാബികളുടെ സലഫുകളുടെ രീതിയല്ല. അവരാരും തന്നെ മുസ്ലിമീങ്ങൾ അനുഭവിച്ചിരുന്ന പ്രയാസങ്ങളെ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് ആ പ്രയാസങ്ങൾ ശക്തമാണെങ്കിൽ കൂടി അത് എടുത്തു പറഞ്ഞുകൊണ്ട് അതുമാത്രം പറയുന്ന സംസാരങ്ങൾ അവരുടെ അടുക്കൽ നിന്നുണ്ടായിരുന്നില്ല. മറിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും അള്ളാഹുവിന്റെ സഹായം പ്രതീക്ഷിക്കാനും പറയാതെ ഖുർആനിൽ ഒരിക്കലും മുസ്ലിമീങ്ങൾ ബുദ്ധിമുട്ടിക്കപ്പെട്ട അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായ സംഭവങ്ങൾ ഖുർആനിൽ അധികം വന്നിട്ടില്ല. നബിമാർക്ക് അനുഭവിച്ച പ്രയാസങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അപ്പോൾ തന്നെ അള്ളാഹു തആല പറയും അവർക്ക് സഹായം വന്നെത്തി. وزلزلوا حتى يقول الرسول الذين آمنوا معه متى نصر الله ألا إن نصر الله قريب لا انبياء كان مر اور अनेक പ്രയാസം അനുഭവിച്ചു. അത് പറഞ്ഞു ഉടനെ തന്നെ അല്ലാഹു തആല പറഞ്ഞു അല്ലാഹുവിന്റെ സഹായം അടുത്ത് തന്നെയുണ്ട്. ഇങ്ങനെ ഖുർആനിൽ എവിടെ മുഅ്മിനീങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മാത്രം എടുത്തു പറയുക എന്ന സ്വഭാവം കാണാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും അങ്ങനെ തന്നെ. ഖബ്ബാബ് ഇബ്നുൽ അർവത്ത് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ പിച്ചു ചീന്തി അദ്ദേഹത്തിന് ജീവനോടുകൂടി അവർ നശിപ്പിക്കാൻ ശ്രമിച്ചു. കുറെ പ്രയാസങ്ങൾ അദ്ദേഹത്തിന് നേരിട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ തിരക്ക് കൂട്ടുകയാണ്, നിങ്ങൾക്ക് മുന്നേയുള്ളവർ ഇതിനേക്കാൾ പ്രയാസപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് കുറെ സംഭവങ്ങൾ പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് മുസ്ലിമീങ്ങൾക്ക് വരാനിരിക്കുന്ന വിജയത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തി. കണ്ടില്ല, ആ പരാജയവും ആ പ്രയാസവും മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതോടൊപ്പം വിജയിക്കാൻ ഇതാ നമ്മുടെ വിജയത്തിന്റെ ദിവസങ്ങൾ അടുത്ത് തന്നെ ഉണ്ട് എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. ഇതായിരിക്കണം നമ്മുടെ ഈ സ്വഭാവം. പല ആളുകളും സോഷ്യൽ മീഡിയകളിൽ ഇത്തരം ചിത്രങ്ങൾ കൂടുതൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. അത് മുസ്ലിമീങ്ങളുടെ മനസ്സിനെ കൂടുതൽ തളർത്താനും അവർ നിരാശയിലാകുവാനുമാണ് കാരണമാവുക. അതുകൊണ്ട് സഹോദരങ്ങളെ ആ കാര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കണം. ഈ സന്ദർഭത്തിൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു സുന്നത്തുണ്ട്, അതിനെ കുറിച്ച് പറയാനാണ് ഞാൻ നിങ്ങളെ ഇവിടെ വിളിച്ചു കൂട്ടിയത്. അതിൽ ഒന്നാമത്തെ കാര്യം ഖുനൂത്ത് എന്നതാണ്, നിസ്കാരത്തിൽ ഖുനൂത്ത് ചൊല്ലുക എന്നത്. ഇപ്പോൾ സൗദിയിലെ അവിടെയുള്ള മുഫ്തിയായ ഷെയ്ഖ് അബ്ദുൽ അസീസ് അദ്ദേഹം ഈ വിഷയത്തിൽ ഫത്വ നൽകിയിട്ടുണ്ട്. സിറിയയിലെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മൊത്തത്തിൽ മസ്ജിദുകളിൽ ഖുനൂത്ത് നടത്തേണ്ടതുണ്ട് എന്ന് അദ്ദേഹം ഫത്വ നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ സന്ദർഭത്തിൽ നമ്മൾ ഖുനൂത്ത് ആരംഭിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബികളിൽ 70 ഖുറാഅകളെ, ഖുർആനിൽ നന്ന വിവരമുണ്ടായിരുന്ന 70 ആളുകളെ, ഒരിക്കൽ ഒരു വിഭാഗം ആളുകൾ മുശ്രിക്കുകൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾക്ക് അവർ അഭിനയിച്ചതാണ്, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന കോലത്തിൽ നബിയുടെ മുന്നിൽ കള്ളം പറഞ്ഞുകൊണ്ട് അവർ വന്നു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, 70 മുസ്ലിമീങ്ങളെ അല്ലെങ്കിൽ കുറച്ച് ആളുകളെ ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി വിട്ടു നൽകണം. ബിഅറു മഅൂന എന്ന പേരിലാണ് സംഭവം അറിയപ്പെട്ടത്. ആ 70 ആളുകളെ ഞങ്ങളോടൊപ്പം വിടണം, ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഇവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 70 ആളുകളെ, ഖുറാഅകൾ എന്നറിയപ്പെട്ടിരുന്ന 70 ആളുകളെ അവരോടൊപ്പം പറഞ്ഞയച്ചു. ഈ 70 ആളുകൾ അവർ ഇവരോടൊപ്പം യാത്ര ചെയ്തു. കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ഇവർ ചതിച്ചു. അതിൽ പലരെയും ഇവർ കൊന്നുകളഞ്ഞു, അനേകം ആളുകളെ കൊന്നുകളഞ്ഞു. ആ സംഭവം പ്രസിദ്ധമാണ്. അവസാനം ഒരാളെ രക്ഷപ്പെട്ടു, മറ്റനേകം കറാമത്തുകൾ ആ സംഭവത്തിലുണ്ടായി, ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. അങ്ങനെ 70 ആളുകൾ കൊല്ലപ്പെട്ട സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിസ്കാരങ്ങളിൽ ഖുനൂത്ത് നടത്തിയതായി ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില സന്ദർഭങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് പ്രയാസമനുഭവിച്ച സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരങ്ങളിൽ ഖുനൂത്ത് നടത്തിയതായി കാണാൻ സാധിക്കും. ഖുനൂത്ത് ഇങ്ങനെ ശത്രുക്കളിൽ നിന്ന് ആക്രമണം ഉണ്ടാകുമ്പോൾ മാത്രമല്ല, ഉദാഹരണത്തിന് മുസ്ലിമീങ്ങൾക്ക് പട്ടിണി വന്നു, വരൾച്ച വന്നാൽ, വെള്ളപ്പൊക്കം വന്നാൽ, ഇതൊക്കെ മുസ്ലിമീങ്ങളുടെ കാര്യത്തിലാണ്, കാഫിരീങ്ങളുടെ കാര്യത്തിലല്ല. മുസ്ലിമീങ്ങൾക്ക് പ്രയാസങ്ങൾ വന്നാൽ, ഭൂകമ്പമോ മറ്റെന്തെങ്കിലും വരൾച്ചയോ അതല്ലെങ്കിൽ മഴയില്ലാത്തയുള്ള പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഖുനൂത്ത് നടത്തുന്നത് അനുവദനീയമാണ്. അത് ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്, അത് സുന്നത്താണ്. നിസ്കാരത്തിലുള്ള ഖുനൂത്ത്, പ്രയാസങ്ങൾ ഉണ്ടായാലുള്ള ഖുനൂത്തിന് പറയുക നവാസിലത്തിന്റെ സന്ദർഭത്തിലുള്ള ഖുനൂത്ത് എന്നാണ്, അല്ലെങ്കിൽ നാസിലത്തിന്റെ ഖുനൂത്ത് എന്ന് സാധാരണ പറയാറുണ്ട്. ആ കുനൂത്തുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മളിവിടെ ഓർമ്മപ്പെടുത്താൻ പോകുന്നത്. കാരണം നിസ്കാരത്തിൽ ഇനി അടുത്ത നിസ്കാരം മുതൽ കുനൂത്തുണ്ടായിരിക്കും. അപ്പൊ എന്താണ് കുനൂത്ത് എന്നറിയാത്ത, എന്താണ് അതിൽ ചെയ്യേണ്ടത് എന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഈ സംസാരം നടത്താമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ശരി, മുസ്ലിമീങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിസ്കാരത്തിൽ കുനൂത്ത് ചെല്ലാം എന്ന് പറഞ്ഞു. ഇത് എല്ലാ ഫർദ് നിസ്കാരങ്ങളിലും അനുവദനീയമാണ്. സുന്നത്ത് നിസ്കാരങ്ങളിൽ ഇല്ല. വിത്തറിലെ കുനൂത്ത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ അത് വേറെ തന്നെ വിഷയമാണ്. നാസിലത്തിന്റെ കുനൂത്ത് അത് ഫർദ് നിസ്കാരങ്ങളിൽ മാത്രമാണ്. എല്ലാ നിസ്കാരങ്ങളിലും സുബ്ഹയിൽ ചെയ്യാം, ദുഹറിലും അസറിലും മഗ്രിബിലും ഇശായിലും ഒക്കെ കുനൂത്ത് ചൊല്ലാം, അത് സുന്നത്താണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലായി നാസിലത്തിന്റെ കുനൂത്ത് ചൊല്ലിയിരുന്നത് സുബ്ഹയിന്റെ സുബ്ഹ നിസ്കാരത്തിനാണ്, അതായത് ഫജ്ർ നിസ്കാരത്തിന്, രാവിലെയുള്ള നിസ്കാരത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുനൂത്ത് മിക്ക സന്ദർഭങ്ങളിലും സുബ്ഹ നിസ്കാരത്തിലായിരുന്നു. എന്നാൽ മറ്റു നിസ്കാരങ്ങളിലും അത് ചൊല്ലൽ അനുവദനീയമാണ്. അപ്പൊ ആ നിസ്കാരങ്ങളിലൊക്കെ കുനൂത്ത് ചൊല്ലാം. ഇമാമ് ആണ് കുനൂത്ത് ചൊല്ലേണ്ടത്. പിന്നീടുള്ള മഅ്മൂമിങ്ങൾ കുനൂത്തിന്റെ പ്രാർത്ഥന, ആ ഓരോ പ്രാർത്ഥനയും അവസാനിക്കുന്ന സന്ദർഭത്തിൽ ആമീൻ എന്ന് തഅമീൻ ചെയ്യാം. ആമീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്നാണ്. അള്ളാഹുമസ്തജീബ്, അതാണ് അതിന്റെ അർത്ഥം. കുനൂത്തിൽ ഇമാമ് പ്രാർത്ഥിക്കുന്ന സമയത്ത് പിന്നിലുള്ള ആളുകൾക്ക് ഉത്തരം പറയാം. വിത്തറിലെ കുനൂത്ത് മിക്ക ആളുകളും കാണാതെ പഠിച്ചിട്ടുണ്ടാവും. അള്ളാഹുമ്മ ഹദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് എന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥനയല്ല നാസിലത്തിന്റെ കുനൂത്തിലുള്ള പ്രാർത്ഥന. നാസിലത്തിന്റെ കുനൂത്തിലെ പ്രാർത്ഥന ഓരോ സന്ദർഭങ്ങളിലും അതിന് യോജിച്ച പ്രാർത്ഥനയാണ് ചൊല്ലേണ്ടത്. അത് ഇൻഷാഅല്ലാ നമുക്ക് അവസാനം ചില പ്രാർത്ഥനകൾ ഈ വിഷയത്തിൽ വന്നത് നമുക്ക് കേൾക്കാം. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളുകൾക്ക് ഇമാമായി നിസ്കരിക്കുമ്പോൾ ഇമാമിന് കുനൂത്തിൽ ഉറക്കന കുനൂത്ത് ഓതുകയും പിന്നിലുള്ള ആളുകൾ കുനൂത്തിന് ആമീൻ പറയുകയും ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിലോ ചില സമയത്ത് എന്തെങ്കിലും ഉദറുള്ള ആളുകൾ, ഫർദ് നിസ്കാരത്തിന് ജമാഅത്തിന് എത്താൻ പറ്റാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സന്ദർഭത്തിലും കുനൂത്ത് ചൊല്ലാം, അത് അനുവദനീയമാണ്. പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അനുവദനീയമാണ് എന്ന അഭിപ്രായമാണ് കൂടുതൽ ശരിയായി മനസ്സിലാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അഅലം. എപ്പോഴാണ് നിസ്കാരത്തിൽ കുനൂത്ത് ചൊല്ലേണ്ടത്? രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, നിസ്കാരത്തിൽ റുകൂഇൽ പോകുന്നതിന് മുൻപ് കുനൂത്ത് ചൊല്ലാം. ഉദാഹരണത്തിന് മഗ്രിബ് നിസ്കാരം നിസ്കരിച്ചു, മഗ്രിബിൽ സൂറത്തുൽ ഫാത്തിഹ ഓതി അടുത്ത സൂറത്ത് ഓതി അതിനുശേഷം റുകൂഇലേക്ക് പോകുന്നതിന് മുൻപ് കുനൂത്ത് ചൊല്ലാം. പക്ഷെ റുകൂഇലേക്ക് പോകുന്നതിന് മുൻപ് കുനൂത്ത് ചൊല്ലുകയാണെങ്കിൽ നിസ്കാരം ആ ഓത്ത് കഴിഞ്ഞതിന് ശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷമാണ് കുനൂത്ത് ആരംഭിക്കേണ്ടത്. അതായത് ഖുർആൻ കേട്ട് നിൽക്കുന്നയാളെ സംബന്ധിച്ചിടത്തോളം ഇത് അതിന് കുനൂത്ത് തുടങ്ങാൻ പോവുകയാണ് എന്ന് മനസ്സിലാകണം. അപ്പോ റുകൂഇന് മുൻപ് ആണ് കുനൂത്ത് ചൊല്ലുന്നതെങ്കിൽ അയാൾ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷം റുകൂഇലേക്ക് പോകരുത്, പോകാതെ കുനൂത്ത് ചൊല്ലാം. അത് ഒരു രൂപമാണ്. മിക്കവാറും ചില നാടുകളിൽ ചിലപ്പോൾ അത് പരിചിതമല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ആൾക്കാർ റുകൂഇലേക്ക് പെട്ടെന്ന് പോകും. രണ്ടാമത്തെ രൂപവും അനുവദനീയമാണ്. രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ രൂപം എന്താണ്? ഖുർആൻ ഓതുക, സൂറത്തുൽ ഫാത്തിഹ ഓതുക, സൂറത്ത് ഓതുക, റുകൂഇലേക്ക് പോവുക, റുകൂഇന്റെ പ്രാർത്ഥന കഴിഞ്ഞ് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കുനൂത്ത് ചൊല്ലുക. അതിനുശേഷമുള്ള പ്രാർത്ഥന റബ്ബനാ വലക്കൽ ഹംദു മിൽ അസ്സമാവാതി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പറഞ്ഞതിന് ശേഷം പിന്നീട് കുനൂത്തിന്റെ പ്രാർത്ഥന ചൊല്ലുക, പിന്നീടുള്ള ആളുകൾ ആമീൻ പറയുക. ഈ രണ്ട് രൂപവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ശരി, രണ്ട് റക്അത്തുള്ള നിസ്കാരമുണ്ട്, മൂന്ന് റക്അത്തുള്ള നിസ്കാരമുണ്ട്, നാല് റക്അത്തുള്ള നിസ്കാരമുണ്ട്. എത്രാമത്തെ റക്അത്തിലായിരിക്കണം കുനൂത്ത് ചൊല്ലേണ്ടത്? അവസാനത്തെ റക്അത്തിലാണ്. നിസ്കാരത്തിലെ അവസാനത്തെ റക്അത്തിലാണ് കുനൂത്ത് ചൊല്ലേണ്ടത്. നാല് റക്അത്തുള്ള നിസ്കാരമാണെങ്കിൽ നാലാമത്തെ റക്അത്തിൽ, രണ്ട് റക്അത്തുള്ള നിസ്കാരമാണെങ്കിൽ രണ്ടാമത്തെ റക്അത്തിൽ, മൂന്ന് ഉള്ളതാണെങ്കിൽ മൂന്നാമത്തെ റക്അത്തിൽ, അവസാനത്തെ റക്അത്തിലാണ് കുനൂത്ത് ചൊല്ലേണ്ടത്. ശരി, കുനൂത്തിൽ കൈ ഉയർത്തേണ്ടതുണ്ടോ? അത് പല ആളുകൾക്കും ഉള്ള സംശയമാണ്. കുനൂത്തിൽ കൈ ഉയർത്തുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പ്രത്യേകമായി സ്ഥിരപ്പെട്ടിട്ടില്ല. അവിടുന്ന് കുനൂത്തിൽ കൈ ഉയർത്തിയതായി പ്രത്യേകം വന്ന ഹദീസുകൾ സ്ഥിരപ്പെടില്ല കുനൂത്തിന്റെ സന്ദർഭത്തിൽ. എന്നാൽ ചില പണ്ഡിതന്മാർ ചില സലഫുകളിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ പേരിൽ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയുടെ മര്യാദകളിൽ പെട്ടതായി കുനൂത്ത് കൈ ഉയർത്തുക എന്നത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ചില പണ്ഡിതന്മാർ കുനൂത്തിൽ കൈ ഉയർത്തുന്നത് അനുവദിച്ചിട്ടുണ്ട്. വേറെ ചില സലഫുകളിൽ ചില ആളുകൾ കുനൂത്ത് അതിന്റെ ആദ്യത്തിൽ കൈ ഉയർത്തില്ല, കൈ താത്തിയിടും. അതിനുശേഷം കുനൂത്ത് അവസാനിക്കുന്ന സന്ദർഭത്തിൽ കൈ ഉയർത്തും. കൈ ഉയർത്തേണ്ടത് നെഞ്ചിന്റെ നേരെയാണ്, ആകാശത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ഈ രൂപത്തിലാണ് കുനൂത്തിൽ കൈ ഉയർത്തേണ്ടത്. ഈ രൂപമാണ് കൈ ഉയർത്തുന്നതിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത്. ഒരാൾ കൈ ഉയർത്തിയിട്ടില്ലെങ്കിൽ തെറ്റില്ല, അയാൾക്ക് വേണമെങ്കിൽ കൈ ഉയർത്താം. ചില ആളുകൾക്ക്, ഉദ്ദേശിക്കുന്നവർക്ക് ആദ്യത്തിൽ കൈ താത്തിയിടുകയും പിന്നീട് കുനൂത്ത് അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് കൈ ഉയർത്തുകയും ചെയ്യാം. ഈ പറഞ്ഞ രൂപങ്ങളൊക്കെ സ്ഥിരപ്പെട്ടതാണ്, വല്ലാഹു അലം. ചില ഈ പണ്ഡിതന്മാരിൽ ചിലർക്ക് തീർത്തും കൈ ഉയർത്തരുത് എന്ന അഭിപ്രായമുണ്ട് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർക്കുക. ശരി, അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇമാം കുനൂത്തിൽ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ, ഉദാഹരണത്തിന് ഇമാം അല്ലാഹുമ്മ അൻസൂറിൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നിലുള്ള മഅ്മൂമീങ്ങൾ ആമീൻ എന്ന് പറയുക. അങ്ങനെ തഅമീൻ ചെയ്യുക എന്നത് ബുഖാരി ഉദ്ധരിച്ച, മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുനൂത്ത് എടുക്കുകയും അവിടുത്തെ പിന്നിൽ നിന്നിരുന്ന സഹാബികൾ അവർ ആമീൻ പറയുകയും ചെയ്തത് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുനൂത്ത് അതിന്റെ ദൈർഘ്യം എത്രയാണ്? വളരെ കുറഞ്ഞ രൂപത്തിലെ കുനൂത്ത് എടുക്കാൻ പാടുള്ളൂ. ധാരാളം സമയം ചില ആൾക്കാർ കാമണിക്കൂർ അരമണിക്കൂറൊക്കെ കുനൂത്ത് എടുക്കും, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു മിനിറ്റ് അല്ലെങ്കിൽ അതിൽ താഴെ, ഇത്രയാണ് കുനൂത്തിന്റെ സമയം. അതിൽ ധാരാളമാക്കേണ്ടതില്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖ്നുതു യസീറൻ, അവിടുന്ന് വളരെ കുറഞ്ഞ രൂപത്തിൽ, ചെറിയ രൂപത്തിൽ കുനൂത്ത് എടുക്കാറുണ്ടായിരുന്നു. അതായത് കുറെ നേരം, ധാരാളം സമയം കുനൂത്തിന് വേണ്ടി ഉപയോഗിക്കരുത്. ഇമാമിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ കുനൂത്ത് എടുക്കുന്ന സമയത്ത് അത് ദീർഘിപ്പിക്കരുത്, വളരെ കുറഞ്ഞ രൂപത്തിലേ എടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഒറ്റക്ക് നിസ്കരിക്കുന്ന സമയത്ത്, നേരത്തെ പറഞ്ഞു, ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളുകൾക്ക് കുനൂത്ത് ചെല്ലാം. അയാളത് ഉറക്കാണോ പതുക്കെയാണോ ചെല്ലേണ്ടത്? അയാൾ ഉദ്ദേശിക്കുന്നത് പോലെ അയാൾക്ക് ചെയ്യാം. വേണമെങ്കിൽ ഉറക്കെ ചെല്ലാം, വേണമെങ്കിൽ പതുക്കെ ചെല്ലാം. പതുക്കെ ചെല്ലുകയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. അല്ലാഹു തആല പറഞ്ഞു, ഉദ്ഉഹു തദറുഅൻ വഖുഫിയ, നിങ്ങൾ അല്ലാഹുവിനോട് വളരെ പതുക്കെ പ്രാർത്ഥിക്കുക, വിനയത്തോടുകൂടി. അതാണ് കൂടുതൽ ഇഖ്ലാസിന് നല്ലത്. പതുക്കെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. എന്നാൽ പതുക്കെ പ്രാർത്ഥിക്കൽ നിർബന്ധമാണ് എന്നൊന്നും പറയാൻ സാധിക്കുകയില്ല. അല്ലാഹു തആല അഅലം ബിസ്സവാബ്. ശരി, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, എന്താണ് കുനൂത്തിൽ പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് കുനൂത്തിലെ പ്രാർത്ഥന ഉച്ചരിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അല്ലാഹുമ്മ ഹദിനാ ഫീമൻ ഹദൈതു വആഫിനാ ഫീമൻ ആഫൈതു വതവല്ലനാ ഫീമൻ തവല്ലൈത എന്ന വിത്രല കുനൂത്ത് അത് ഈ സന്ദർഭത്തിൽ യോജിച്ചതല്ല. അതിന്റെ അർത്ഥം അറിയാവുന്ന ആളുകൾക്ക് മനസ്സിലാകും അത്. ആ പ്രാർത്ഥനയിലുള്ളത് അല്ലാഹു ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ, ഞങ്ങൾക്ക് സൗഖ്യം നൽകണേ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. നാസിലത്തിന്റെ കുനൂത്ത് എന്നത് മറ്റുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അതിന്റെ ലഫ്ളുകളിൽ യാതൊരു യോജിപ്പുമില്ല. അപ്പൊ പണ്ഡിതന്മാർ പറഞ്ഞു, ഇന്ന പ്രാർത്ഥന എന്ന് കുനൂത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഇന്ന പ്രാർത്ഥനയെ പ്രാർത്ഥിക്കാവൂ എന്ന് പറയാൻ സാധിക്കുകയില്ല. എന്താണോ യോജിച്ച പ്രാർത്ഥന, അറബി അറിയാവുന്ന ആളുകളാണെങ്കിൽ, ഇസ്ലാമികമായ മര്യാദകൾ, പ്രാർത്ഥനയുടെ മര്യാദകൾ പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥനകൾ അവർക്ക് പ്രാർത്ഥിക്കാം. കാരണം സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ അൽഫാദുകൾ കൊണ്ട്, വ്യത്യസ്തമായ വാക്കുകൾ കൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് അറബി അറിയുമെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള വാക്കുകൾ തിരഞ്ഞെടുക്കാം, അതിൽ തെറ്റില്ല, അതിൽ കുഴപ്പമില്ല. മാത്രമല്ല അതാണ് കൂടുതൽ നല്ലത്, അയാൾക്ക് അറബി അറിയുമെങ്കിൽ. ഒരു പ്രത്യേക വാക്കുകൾ തന്നെ അയാൾ എപ്പോ നോക്കിയാലും കാണാപ്പാഠമാക്കി ചൊല്ലുന്നതിനേക്കാൾ ഹൃദയത്തിൽ സാന്നിധ്യമുണ്ടാവുക, മനസ്സിൽ ഒരു പേടി ഉണ്ടാവുക, അള്ളാഹുവെ പ്രാർത്ഥന സ്വീകരിക്കണമെന്ന് തോന്നലുണ്ടാവുക നമ്മൾ സ്വയം തന്നെ പ്രാർത്ഥിക്കുമ്പോഴാണ്. അപ്പോൾ അയാൾക്ക് ഇഷ്ടമുള്ള അൽഫാദുകൾ തിരഞ്ഞെടുക്കാം. എന്നാൽ തീരെ വാക്കുകൾ അറബിയിൽ അറിയാത്ത ആളുകളാണെങ്കിൽ വല്ല അറിവുള്ള പണ്ഡിതന്മാരോടോ മറ്റോ ചോദിച്ച് ഏതെങ്കിലും വാക്കുകൾ പ്രത്യേകമായി പഠിച്ചെടുത്ത് നിസ്കാരത്തിൽ അത് ചൊല്ലുന്നതിൽ തെറ്റില്ല. കാരണം ഒന്നറിയാത്ത ആളാണെങ്കിൽ, സ്വയം അറബി അറിയാത്ത ആളാണെങ്കിൽ അയാൾക്ക് ഇങ്ങനെ ഒരു പ്രാർത്ഥന പഠിച്ചിട്ട് അത് നിസ്കാരത്തിൽ ചൊല്ലിയാൽ മതി. അതും അറിയാത്ത ആളാണെങ്കിൽ മാലിക്കി മദ്ഹബിലെ ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ എന്നോ, അതല്ലെങ്കിൽ യാ റബ്ബി യാ റബ്ബി യാ റബ്ബ് എന്ന് മൂന്ന് തവണ പറഞ്ഞിട്ടോ അവൻ അവസാനിപ്പിക്കാം, ഒന്നും അറിയാത്ത ആളാണെങ്കിൽ. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും കുനൂത്തിലെ പ്രാർത്ഥനയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഒരു രൂപമുണ്ട്. ആ രൂപം അന്നത്തെ കാലഘട്ടത്തിന് യോജിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരെ കൊലപ്പെടുത്തിയ ഒരു വിഭാഗം ആളുകൾക്കെതിരെ പ്രാർത്ഥിച്ചതാണ്. ആ പ്രാർത്ഥനയോട് സാമ്യമുള്ള പ്രാർത്ഥനകൾ നമ്മൾ ഉണ്ടാക്കിയാൽ അതാണ് കൂടുതൽ നല്ലത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ് ഏറ്റവും നല്ലത്. അപ്പൊ സാധിക്കുമെങ്കിൽ ആ പ്രാർത്ഥനയാണ് നല്ലത്. അതിന് സമാനമായ ഒരു പ്രാർത്ഥന ആരെങ്കിലും പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. ഉദാഹരണത്തിന് അള്ളാഹുമ്മ അൻജിൽ മുസ്ലിമീന ഫീ സൂറിയ, അള്ളാഹുവേ നീ സിറിയയിലുള്ള മുസ്ലിമീങ്ങളെ രക്ഷിക്കണമേ. അള്ളാഹുമ്മ അൻജി അൽ മുസ്ലിമീന ഫീ സൂറിയ, അതൊരു പ്രാർത്ഥനയാണ്. സൂറിയ എന്ന് പറഞ്ഞാൽ സിറിയയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അള്ളാഹുമ്മ അൻജിൽ മുസ്ലിമീൻ എന്നോ അതല്ലെങ്കിൽ അതിന് സമാനമായ വാക്കുകളാണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇന്ന സഹാബികൾക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ അള്ളാഹുമ്മ അൻസുറിൽ മുസ്ലിമീന ഫീ സൂറിയ വ മാലീസിയ, അള്ളാഹുവേ സിറിയയിലെയും മലേഷ്യയിലെയും, മാലീസിയ എന്ന് പറഞ്ഞാൽ മലേഷ്യ, മലേഷ്യയിലെയും മുസ്ലിമീങ്ങളെ അള്ളാഹുവെ നീ രക്ഷിക്കണമേ, അവരെ നീ സഹായിക്കണമേ. അള്ളാഹുമ്മ ഇഷ്ദുദ് വതഅതക അലൽ ബഷാർ, അള്ളാഹുവേ നീ ബഷാർ, ബഷാർ എന്ന് പറഞ്ഞാൽ ആരാണ്? സിറിയയിലെ ഇപ്പോഴത്തെ വാലിമായ ഭരണാധികാരിയാണ്, അധിക്രമിയായ ഭരണാധികാരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രാർത്ഥിച്ചത് അള്ളാഹുമ്മ ഇഷ്ദുദ് വതഅതക അല മുദർ, മുദർ ഗോത്രത്തിനെതിരെ അള്ളാഹുവെ നീ ശക്തമായി അവരെ ശിക്ഷിക്കണമേ എന്നാണ്. അപ്പൊ മുദർ ഗോത്രത്തിനെതിരെ ഇപ്പൊ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ മുസ്ലിമീങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നത് ബഷാറും കൂട്ടരുമാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹുമ്മ ഇഷ്ദുദ് വതഅതക അല അൽ ബഷാർ ഔ അല ദാലിമി ബഷാർ, ഇങ്ങനെയൊക്കെ അവന് വാക്കുകൾ ഉപയോഗിക്കാം. അള്ളാഹുമ്മ ഇഷ്ദുദ് വതഅതക അല അദ്ദാലിമി ബഷാർ ومن شايعه واعانه, അവനെ സഹായിക്കുന്ന അവനോടൊപ്പം കൂടിയ ആളുകൾ അവരെയും അള്ളാഹുവെ നീ ശിക്ഷിക്കണമേ. ഉദാഹരണത്തിന് അവിടെ ഉള്ള റഷ്യയുടെ പിന്നെ പട്ടാളക്കാർ, അതുപോലെ റഷ്യയുടെ പിന്നെ ഭരണാധികാരി, അയാളൊക്കെ ഈ പറഞ്ഞതിൽ പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്, മുസ്ലിമീങ്ങൾ അവിടെ വിജയത്തിന്റെ അടുത്തായിരുന്നു. ഈ വാലിമീങ്ങളായ ഈ ഖവാരിജികളായ ISIS പോലുള്ള വിഭാഗം വന്നതിന് ശേഷമാണ് മുസ്ലിമീങ്ങൾ അവിടെ വളരെയധികം പിന്നോട്ട് പോയത്. ഈ വിഭാഗം ആളുകൾ അവർ മുസ്ലിമീങ്ങളെ സഹായിക്കുന്നു എന്ന് പറയുന്നവർ തനിച്ച വിഡ്ഢികളാണ്. സിറിയയിൽ അവിടെയുള്ള ഈ സമകാലിക സംഭവങ്ങൾ വായിക്കുന്ന ഏതൊരാൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, സിറിയയിൽ മുസ്ലിമീങ്ങൾ വിജയത്തിന്റെ അടുക്കലായിരുന്നു. അവർ വിജയിക്കാൻ പോകുന്ന അതിന്റെ അടുക്കലെത്തി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ISIS പുറപ്പെടുന്നത്. അതോടുകൂടി അവിടെയുള്ള ഭടന്മാർ ഇത് ഒരു ഖിലാഫത്ത് പ്രഖ്യാപിച്ചു. അവരാകട്ടെ അവിടെയുള്ള മുസ്ലിം പടയാളികൾക്കെതിരെ യുദ്ധവും തുടങ്ങി. സിറിയയിൽ മുസ്ലിമീങ്ങൾ വിജയത്തിന്റെ അടുക്കലെത്തിയ എന്ന് തോന്നിയ ഒരു സന്ദർഭമായിരുന്നു അത്. വലില്ലാഹി ഹിക്മ, ഈ പറഞ്ഞ വാലിമീങ്ങൾ, ഫാസിഖീങ്ങൾ, ബിദഅത്തിന്റെ ആളുകൾ, അവരാ സമയത്ത് പുറത്തേക്ക് വന്നു. മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ നിന്നൊരു ഭാഗം ആളുകൾ, അങ്ങനെ ഇവർ പുറത്തേക്ക് വന്ന് മുസ്ലിമീങ്ങളുടെ ഖിലാഫത്ത്, ഞങ്ങൾ ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങൾക്കെതിരെ തന്നെ യുദ്ധം തുടങ്ങി. ഖിലാഫത്തിനോട് യോജിക്കാത്ത ആളുകൾക്കെതിരെ സിറിയയിൽ തന്നെ വീണ്ടും യുദ്ധം ആരംഭിച്ചു. അടി മുഴുവൻ കിട്ടിയത് അഹ്ലു സുന്നയിൽപ്പെട്ട മുസ്ലിമീങ്ങൾക്കാണ്. അവിടെയുള്ള വിജയം അതോടുകൂടി ബഷാറിന് ആവശ്യപ്പെട്ടത് എന്താണ്, അയാൾ ആഗ്രഹിച്ചത് എന്താണെന്ന് സിമ്പിളായി നടന്നു. ഇന്ന് അവിടെയുള്ള മുസ്ലിമീങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കൊക്കെ അറിയാം. അയാൾ പരാജയത്തിന്റെ വക്കിലായിരുന്നു. ആ സന്ദർഭത്തിലാണ് ഈ പറഞ്ഞ ഫാസിഖീങ്ങൾ അതിന്റെ ഇടയിൽ കയറി വന്നത്. ലില്ലാഹി ഹിക്മ, അള്ളാഹുവിന് അതിൽ അവന്റേതായ ഹിക്മത്ത് ഉണ്ട്. ചുരുക്കത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അവസാനത്തിൽ പറയാം, അള്ളാഹുമ്മ ഇജ്അൽഹാ അലൈഹിം സിനീന കസിനി യൂസുഫ്. ഇതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇജ്അൽഹാ അലൈഹിം സിനീന കസിനി യൂസുഫ്. അല്ലാഹുവേ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ വരൾച്ച പോലുള്ള വരൾച്ച നീ അവർക്ക് നൽകണം. എന്നാൽ അവരെ നീ പ്രയാസപ്പെടുത്തണം, അവരെ നീ ബുദ്ധിമുട്ടിക്കണം. ആരെ? ഈ ശത്രുക്കളെ, ഇസ്ലാമിന്റെ ശത്രുക്കളെ. അതിനുശേഷം അവസാനത്തിൽ സ്വലാത്ത് ചെല്ലുക എന്നത് സുന്നത്താണ്. കാരണം പ്രാർത്ഥനയുടെ മര്യാദകളിൽപ്പെട്ടതാണ് സ്വലാത്ത് ചെല്ലൽ. അപ്പോൾ ഒരാൾക്ക് പറയാം, അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബിയ്ക മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്നിങ്ങനെ പ്രാർത്ഥനയുടെ അവസാനത്തിൽ പറയാം. ഇതിന് സമാനമായ പ്രാർത്ഥനകളൊക്കെ ആർക്ക് വേണേ പറയാം. ഉദാഹരണം, അല്ലാഹുമ്മ സല്ലി മുസ്ലിമീന ഫി കുല്ലി മക്കാൻ, അല്ലാഹുമ്മ സല്ലി മുസ്ലിമീന ഫി സൂരിയ വമാലീസിയ, അല്ലാഹുമ്മ ഇഷ്ദുദ് വതഅതക അലാ ബിശാർ, അല്ലാഹുമ്മ ഇഷ്ദുദ് വതഅതക അലാ ദാലിമീൻ, അല്ലാഹുമ്മ സബ്ന അലാ ദാലിമീൻ, അല്ലാഹുമ്മ ഖുദ്ഹും വഷ്ദുദ് അലൈഹിം, അള്ളാഹുമ്മ അഇസ് ഇസ്ലാം വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അദാക അദാദ്ദീൻ. ഈ പറഞ്ഞ പ്രാർത്ഥനകൾ, ഇങ്ങനെയുള്ള പ്രാർത്ഥന, പൊതുവായ പ്രാർത്ഥനകളൊക്കെ ആർക്കു വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ വല്ലാതെ ദൈർഘ്യം ഉണ്ടാകരുത്. ചുരുങ്ങിയ രൂപത്തിലാണ് ഈ പ്രാർത്ഥന അവൻ നടത്തേണ്ടത്. ശരി, എത്ര കാലം കുനൂത്ത് ചെല്ലണം? നമ്മൾ ഇൻഷാ അള്ളാ ഇന്നു മുതൽ നമ്മൾ കുനൂത്ത് ആരംഭിക്കണം. എത്ര കാലം കുനൂത്ത് ചെല്ലണം? മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പ്രയാസത്തിൽ വല്ല കുറവുണ്ടാവുകയോ അതല്ലെങ്കിൽ ആ പ്രയാസം തന്നെ പൂർണ്ണമായി നീങ്ങിപ്പോവുകയോ ചെയ്യുന്ന അവസരം കണ്ടു കഴിഞ്ഞാൽ അവൻ കുനൂത്ത് അവസാനിപ്പിക്കാം. അതുപോലെ തന്നെ ആ പ്രയാസത്തിൽ കുറച്ച് എളുപ്പമുണ്ടായി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടായതായി കണ്ടു കഴിഞ്ഞാൽ അവന് കുനൂത്ത് അവസാനിപ്പിക്കാം. അതുപോലെ തന്നെ പല ആളുകളുടെ അടുക്കലും കാണുന്ന ഒരു ബിദഅത്താണ് കുനൂത്ത് കഴിഞ്ഞതിന് ശേഷം മുഖം ഇങ്ങനെ തടവുക എന്നുള്ളത്. അതിന് ഹദീസിന് യാതൊരു തെളിവുമില്ല. മുഖം തടവുന്നതിന് പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മുഖം തടവുക എന്നുള്ള പരിപാടിക്ക് യാതൊരു തെളിവും ഹദീസിൽ വന്നിട്ടില്ല. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ചില തിരുമിതി ഉദ്ദേശിച്ച ചില ഹദീസുകളായിട്ട് ളൈഫുമാണ്, ദുർബലവുമാണ്. അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥന കഴിഞ്ഞാൽ ഒന്നുമില്ല, പിന്നെ നേരെ സുജൂദിലേക്ക് പോവുക. അതല്ല റുക്കുഅന് മുൻപാണ് ചൊല്ലിയിട്ടുള്ളതെങ്കിൽ റുക്കുഅയിലേക്ക് പോവുക, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് റുക്കുഅയിലേക്ക് പോവുക. ഇതാണ് കുനൂത്തുമായി ബന്ധപ്പെട്ട ഒരു ചുരുക്കം, ഒരു ചെറിയ വിവരണം. അപ്പൊ ഇനിയുള്ള നിസ്കാരങ്ങളിൽ കുനൂത്ത് ചൊല്ല. മാത്രമല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുനൂത്ത് വാജിബാണ് എന്ന്, നിർബന്ധമാണ് എന്ന് ആരും മനസ്സിലാക്കരുത്. ഒരാൾ ഇമാം ഇനിയിപ്പോ കുനൂത്ത് ചൊല്ലാതെ എങ്ങാനും റുക്കുഅയിലേക്ക് പോയാൽ ആരും പിന്നെന്ന് സുബ്ഹാനല്ലാഹ് എന്നോ ഒന്നും പറയേണ്ടതില്ല. കുനൂത്ത് സുന്നത്താണ്, അത് നിർബന്ധമുള്ള കാര്യമല്ല. അപ്പൊ ഒരാൾ കുനൂത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ സുജൂദ് സഹവോ ഒന്നും വേണ്ടതില്ല. അവന് കുനൂത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ കുനൂത്ത് ചൊല്ലലാണ് ഈ സന്ദർഭത്തിൽ ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ സഹോദരങ്ങൾ മുസ്ലിമീങ്ങൾ അവരനുഭവിക്കുന്ന പ്രയാസം നമ്മുടെയും പ്രയാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അൽ മുസ്ലിമു ലിൽ മുസ്ലിമി കൽ ബുനിയാൻ യശുദ്ദു ബഅദുഹു ബഅദാ. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കെട്ടിടം പോലെയാണ്. അതിന്റെ ചില ഭാഗങ്ങൾ മറ്റു ചിലതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിന്റെ ചില ഭാഗങ്ങൾക്ക് പ്രയാസമുണ്ടായാൽ നമുക്കും പ്രയാസമുണ്ടാകും. കാരണം ഒരു കെട്ടിടത്തിലെ കല്ലുകൾ പോലെയാണ് നമ്മൾ. ലോകത്ത് എവിടെ ഉണ്ടാകുന്ന മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രയാസവും നമ്മുടെ പ്രയാസമാണ്. നമ്മുടെ കേരളത്തിൽ മാത്രം പ്രയാസം ഉണ്ടായാൽ, ഇന്ത്യയിൽ മാത്രം പ്രയാസമുണ്ടായാൽ, അങ്ങനെയില്ല. എല്ലാ മുസ്ലിമും നമ്മുടെ സഹോദരങ്ങളാണ്. ഈ കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. ആ പാഠം നമ്മുടെ മനസ്സിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഓർക്കണം. ഒരു മുസ്ലിമിനുണ്ടാകുന്ന പ്രയാസം മറ്റു പ്രയാസങ്ങൾ പോലെയല്ല, അതിന് വേദന കൂടുതലാണ്. എന്നാൽ ഒരു കാഫിറിനുണ്ടാകുന്ന പ്രയാസമാണ് മുസ്ലിമിന്റെ ശത്രുവാണെങ്കിൽ നമുക്കത് വലിയ സന്തോഷമാണുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനുണ്ടാക്കുന്ന പ്രയാസങ്ങളിൽ നമുക്ക് സന്തോഷമാണുള്ളത്. എന്നാൽ ഒരു മുസ്ലിമിനുണ്ടാകുന്ന പ്രയാസം അത് നമ്മുടെയും പ്രയാസമാണ്, നമ്മുടെയും വേദനയാണ്. ആ വേദനയിൽ നാം പ്രാർത്ഥിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വതആലയോട് എളുപ്പം നൽകാൻ വേണ്ടി ചോദിക്കുകയും ചെയ്യും. നിസ്കാരങ്ങളിലുള്ള കുനൂത്ത് അതിന്റെ ഭാഗമാണ്. അതോടൊപ്പം സഹോദരങ്ങളെ, നിസ്കാരങ്ങളിൽ സുജൂദിൽ നമ്മൾ സുന്നത്ത് നിസ്കാരങ്ങളിലുള്ള സുജൂദിൽ, അതുപോലെ തന്നെ രാത്രി നിസ്കാരത്തിൽ സുജൂദിൽ പ്രാർത്ഥിക്കുക. ആരുടെ പ്രാർത്ഥനയാണ് അള്ളാഹു കേൾക്കുക എന്നറിയില്ല. നമ്മളിൽ ആരുടെ പ്രാർത്ഥന, ചിലപ്പോൾ നിങ്ങൾ ചെറിയ കുട്ടികൾ, അവരുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹുവിൽ കൂടുതൽ പരിഗണന ഉണ്ടാവും. കാരണം അവരുടെ ഹൃദയം വളരെ ശുദ്ധമാണ്. നിങ്ങൾ ഇസ്ലാമിലാണ് ജനിച്ചു കൊണ്ടിട്ടുള്ളത്. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളെക്കാൾ ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക്, ചെറിയ മക്കളുടെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകും. അതുകൊണ്ട് രാത്രി നിസ്കാരങ്ങൾ, സുജൂദിന് ശേഷമുള്ള പ്രാർത്ഥന, സുജൂദിലുള്ള പ്രാർത്ഥനകളിൽ, അതുപോലെ തന്നെ സലാം കൂട്ടുന്നതിന് മുൻപുള്ള പ്രാർത്ഥനകൾ, ഈ സന്ദർഭത്തിലൊക്കെ നമ്മൾ മുസ്ലിമുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ വേണ്ടി നാം ചോദിച്ചുകൊണ്ടിരിക്കണം. നമ്മളിൽ ആരുടെ പ്രാർത്ഥനയാണ് അള്ളാഹു സ്വീകരിക്കാന്ന് പറയാൻ പറ്റില്ല. ഉസ്താദിന്റെ പ്രാർത്ഥനയാണോ, കുട്ടികളുടെ പ്രാർത്ഥനയാണോ, സാധാരണക്കാരന്റെ പ്രാർത്ഥനയാണോ, പണ്ഡിതന്റെ പ്രാർത്ഥനയാണോ, നമുക്കറിയില്ല ആരുടെ പ്രാർത്ഥനയാണ് സ്വീകരിക്കുക എന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല, കാരണം നിങ്ങൾ ചെറിയ മക്കളാണ്, നിങ്ങളുടെ ശരീരത്തിൽ ഹറാമും അല്ലാതെ വന്നിട്ടില്ല. എന്നാൽ മറ്റു മനുഷ്യന്മാരാകട്ടെ, അവരുടെ ശരീരത്തിൽ പല ഹറാമുകളും വന്നുകൂടിയിട്ടുണ്ട്. അപ്പോ ആരുടെ പ്രാർത്ഥനയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുക എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആ കാര്യം മറക്കാതെ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിസ്കാരങ്ങൾ സുജൂദിൽ പ്രാർത്ഥിക്കണം. കരഞ്ഞുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അൻസുർ അൽ മുസ്ലിമീന ഫീ കുല്ലി മക്കാൻ. അല്ലാഹുമ്മ അൻസുർ അൽ മുസ്ലിമീന ഫീ സൂറിയ വമാലീസിയ. അല്ലാഹുമ്മ അഈസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅ ദീൻ വഹ്മി ഹൗസത അൽ ഇസ്ലാം വജ്മഅ കലിമത അൽ മുസ്ലിമീന അലൽ ഹഖ് യാ റബ്ബൽ ആലമീൻ. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.